നമുക്ക് നല്ല അവതരണവും നല്ല വിഷയവും നല്ല സ്റ്റൈലും ഉണ്ടായിരുന്നാൽ മതി എന്ന് പ്രസംഗകരും നമുക്ക് ആളുകൂട്ടുന്ന പ്രസംഗകരും കൺവെൻഷൻ ചിലവിനുള്ള പണവും നാടിളകി ആളുകളും ഉണ്ടായിരുന്നാൽ മതിയെന്ന് സംഘാടകരും ചിന്തിക്കുന്നത് എത്ര ശോചനീയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് എത്രയെത്ര ആവശ്യമാണെന്ന് ഓരോരുത്തരും ഗ്രഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
അറിവ്, പദവി, കുടുംബശ്രേഷ്ഠത ഇവയൊന്നും ഇന്ന് ദൈവപ്രസാദം ലഭിക്കുവാൻ മുഖാന്തരമല്ല, ഇന്നെന്ന് മാത്രമല്ല എന്നും. നമ്മുടെ സമൂഹം ഇന്ന് ആരാധിക്കുന്നത് എന്തിനെ ഒക്കെയാകുന്നു? അധികാരത്തെ, സ്വാധീനത്തെ, ധനത്തെ, പ്രശസ്തിയെ, സുഖത്തെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്തവരെ അംഗീകരിക്കുവാൻ സമൂഹം ബുദ്ധിമുട്ടുന്നില്ലേ? യേശു ഒരു പാവപ്പെട്ട ദാസനായി ഈ ലോകത്തിലേക്ക് വന്നു. അവന് ജനിക്കുവാൻ സ്വന്തമായി ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. അവൻ ഏത് കുടുംബത്തിലേതാണെന്ന് പൊതുജനങ്ങൾക്കറിയില്ലായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ അവൻ കൂടെ കൊണ്ടു നടന്നു. എന്തൊരു ബലഹീനതയില്ലേ? മാത്രമോ അവൻ തന്റെ രാജ്യം വിശ്വാസത്താൽ കടന്നുവരുന്നവർക്കാണ് വാഗ്ദാനം ചെയ്തത്, നല്ല നല്ല പ്രവൃത്തികളാൽ വരുന്നവർക്കല്ല. ലോകം നോക്കിയിട്ട് അത് വെറും വിഡ്ഢിത്തരമായിരുന്നു. ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന മഹാനെ മാറ്റി നിർത്തിയിട്ട് വെറും കൈയായി വരുന്ന വിശ്വാസിക്ക് മോക്ഷം നൽകുകയോ? ശേ, യുക്തിക്ക് ചേരാത്ത പ്രമാണമില്ലേ? അതെ, ഒരു ദൈവവൈദ്യന്റെ യുക്തിക്ക് ചേരുന്നത് അതുമാത്രമാണ്. ക്രിസ്തുവിന്റെ അനുയായികളെന്ന് സ്വയം അഭിമാനിക്കുന്നവർ പോലും ഇന്ന് ഭൌതികമായ നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വേദനാജനകമാണില്ലേ? സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ഉതകുകയില്ല. ഇതത്രേ പൌലോസ് കൊരിന്ത്യ സഭയിലെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശുമരണം ഒരു ശ്രേഷ്ഠ ജീവിതത്തിന്റെ ത്യാഗാത്മകമായ പര്യവസാനമായിട്ടല്ല, മനുഷ്യർ രക്ഷപ്രാപിപ്പാനുള്ള മുഖാന്തരമായിട്ടാണ് പൌലോസ് പ്രസംഗിച്ചത്. പൌലോസ് പറഞ്ഞത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്നത്രേ. നശിക്കുക എന്നതിന് ഇല്ലാതെയാകുക എന്നല്ല. ഏതൊരു ലക്ഷ്യത്തോടുകൂടി സൃഷ്ടിച്ചുവോ അത് നിറവേറാതിരിക്കുക എന്നാണ് അർത്ഥം. ക്രൂശ് ഒരു രക്തസാക്ഷി മരണത്തെയാണ് കാണിച്ചിരുന്നതെങ്കിൽ അത് ഭോഷത്വമായിട്ടല്ല, പ്രശംസാവിഷയമായി മനുഷ്യർ ഗണിക്കുമായിരുന്നു. എന്നാൽ ക്രൂശ് മൂലം രക്ഷയെന്ന ആശയമാണ് ഭോഷത്വമായി തോന്നിയത്. അതെ, നാം കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നാം രണ്ടാം അധ്യായത്തിലേക്ക് വരികയാണ്. ഒന്നാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചിന്ത രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു. അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പ്രസംഗിക്കുവാൻ പൌലോസ് സൈദ്ധാന്തികമായ ഒരു മാർഗം ഉപയോഗിച്ചില്ല എന്ന സത്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അവന്റെ പ്രസംഗം തത്വജ്ഞാനം വിളമ്പുകയല്ലായിരുന്നു. അവൻ ദൈവവചനം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ മനുഷ്യരെ വശീകരിക്കുവാനുള്ള വാക്കുകളൊന്നുമല്ല ഉപയോഗിച്ചിരുന്നത്. തന്റെ വാക്സാമർഥ്യം കാണിക്കുവാനും അവൻ ശ്രമം നടത്തിയില്ല. മാത്രമല്ല, പൌലോസ് ലോകജ്ഞാനത്തിൽ വന്നില്ല. അതായത് ദൈവത്തിന്റെ സാക്ഷ്യമോ മർമ്മമോ പ്രസ്താവിച്ചുകൊണ്ടല്ല അവൻ വന്നത്. എന്താണ് മർമ്മം എന്നതുകൊണ്ട് അവൻ അർത്ഥമാക്കിയത്? അതെ, നേരത്തെ വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതുമായ കാര്യങ്ങൾ. പൌലോസ് പ്രസംഗിച്ച ദൈവീക മർമ്മം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതത്രേ. അത് നേരത്തെ പ്രസംഗിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം പ്രതീകമായും പ്രവചനത്തിലുമേ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. യഥാർത്ഥ സംഭവം പുതിയത് എന്തോ ആയിരുന്നു. അതായത് നേരത്തെ വെളിപ്പെടുത്തിയിട്ടില്ലാത്തതെന്തോ. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഭിന്നതയും പിണക്കവും ഉണ്ടാക്കിയ തത്വശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് പൌലോസ് പ്രവേശിച്ചില്ല. ക്രിസ്തുവിന്റെ ക്രൂശ് പ്രസംഗിച്ചുകൊണ്ട് അവൻ നീങ്ങി. ക്രൂശിക്കപ്പെട്ടവനായ ഒരു രക്ഷകനെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിച്ച ഒരുവനെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള ശുശ്രൂഷ ഇതത്രേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. മൂന്നാം വാക്യത്തിൽ, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. തന്റെ ഹൃദയത്തിന്റെ ഉള്ളറ കാണുവാൻ നമ്മെ സഹായിക്കത്തക്കവണ്ണം പൌലോസ് തന്റെ ഹൃദയം തുറക്കുന്നു. അവൻ അവരുടെ ഇടയിൽ ആയിരുന്നപ്പോൾ വളരെയേറെ അസ്വസ്ഥനായിരുന്നു എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു. അവൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ആയിരുന്നു എന്നത്രേ പറയുന്നത്. ഈ ലോകത്തിലെ ബലഹീനമായതിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പൌലോസ് പറഞ്ഞതിൽ ഒന്നും അത്ഭുതപ്പെടുവാനില്ലല്ലേ. തന്നെക്കുറിച്ച് തന്നെ ഉന്നതമായ ഒരു ചിന്താഗതിയൊന്നും പൌലോസിനില്ലായിരുന്നു. എന്നിരുന്നാലും അവനൊരു വലിയ ബുദ്ധിശാലിയും പല വിധത്തിലും ഒരു വലിയ മനുഷ്യനും ആയിരുന്നു. തന്നെ തന്നെ ഒരു മഹാനായി അവൻ ചിന്തിച്ചില്ല എന്നത് വ്യക്തമാണ്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ഈ കാലങ്ങളിൽ നമുക്ക് മനുഷ്യജ്ഞാനത്തിന്റേതായി അനേകം വാക്കുകളുണ്ട്. മനുഷ്യജ്ഞാനത്തിന്റേതായി പ്രസിദ്ധീകരിക്കുന്ന അനേകം പുസ്തകങ്ങളുണ്ട്. എന്തുമാത്രം പ്രസംഗങ്ങളാണ്! ഒരു കൺവെൻഷനിലെ പ്രസംഗം അടുത്ത കൺവെൻഷൻ സ്ഥലത്ത് കേൾക്കാവുന്നത്ര അടുത്തടുത്ത് കൺവെൻഷനുകൾ, ഏതെല്ലാം വിധത്തിലുള്ള ആർഭാടങ്ങളോടെയാണ് ഇതൊക്കെ നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ പറയുവാൻ അറിയാവുന്നവരെല്ലാം പ്രസംഗകരും. എന്നാൽ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായി വളരെ കുറച്ചേ കാണുന്നുള്ളൂ എന്നത് ഒരു ദുഃഖസത്യമാണ്. എന്തെങ്കിലും കഥാപ്രസംഗം പോലെ കുറെ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിച്ചിട്ട് പോകുക. ഇന്ന് കൺവെൻഷൻ മിക്കവാറും ഒരു വിനോദത്തിനുള്ള സമയമായി മാറിയിരിക്കുകയാണല്ലോ. വിനോദത്തിനായി പാട്ടും ചലച്ചിത്രവും മിമിക്രിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൂടുകയുമില്ല. ഈ പ്രസംഗത്തിന് മുൻപ് പ്രസംഗിക്കുന്നവരും വേദി ഒരുക്കുന്നവരും എത്രമാത്രം പ്രാർത്ഥിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല അവതരണവും നല്ല വിഷയവും നല്ല സ്റ്റൈലും ഉണ്ടായിരുന്നാൽ മതി എന്ന് പ്രസംഗകരും, നമുക്ക് ആളുകൂട്ടുന്ന പ്രസംഗകരും, കൺവെൻഷൻ ചിലവിനുള്ള പണവും നാടിളകി ആളുകളും ഉണ്ടായിരുന്നാൽ മതിയെന്ന് സംഘാടകരും ചിന്തിക്കുന്നത് എത്ര ശോചനീയമാണ്! ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് എത്രയെത്ര ആവശ്യമാണെന്ന് ഓരോരുത്തരും ഗ്രഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ഭാഗത്തെ അർത്ഥം, മനുഷ്യജ്ഞാനം ഉപയോഗിച്ചൊരു മനുഷ്യനെ നേടിയാൽ അവന്റെ വിശ്വാസം മനുഷ്യജ്ഞാനത്തിൽ തന്നെ നിൽക്കും എന്നതാണ്. ഒരു മനുഷ്യനെ ദൈവശക്തിയാൽ വിശ്വാസത്തിലേക്ക് നേടിയാൽ അവന്റെ വിശ്വാസം ആ ശക്തിയിൽ തന്നെ നിലനിൽക്കും. ഈ കാരണത്താൽ അത്രേ ഞാനൊരു വലിയ വിഭാഗം ക്രിസ്തുവിശ്വാസ സാധൂകരണ ശാസ്ത്ര പ്രസംഗകരെയും ആത്മാർത്ഥമായി ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, ബൈബിൾ ദൈവവചനമാണെന്ന് സ്ഥാപിക്കുവാൻ പാടുപെടുന്നവർ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ജലപ്രളയം വാസ്തവത്തിൽ സംഭവിച്ചതാണെന്ന് കാണിക്കുന്നവർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞതിനൊക്കെ അതിന്റേതായ സ്ഥാനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുവേണ്ടി പ്രത്യേക പഠനം നടത്തിയിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ദൈവവചനം ദൈവശ്വാസീയമാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല രക്ഷ എന്നുള്ളത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ആ കാര്യം തെളിയിക്കുക തന്നെ ചെയ്യാം. ചോദ്യം എന്തെന്നാൽ, താങ്കളുടെ വിശ്വാസം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ വിശ്വാസം ദൈവശക്തിയിൽ ഉറച്ചിരിക്കണം. 6-ാം വാക്യത്തിൽ, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ ജ്ഞാനവുമല്ല. ഞാൻ ലോകപ്രകാരമുള്ള മാർഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പൌലോസ് പറയുന്നു. 7-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. വീണ്ടും ഇവിടെ ഇതാ മർമ്മമെന്ന പദം. ഈ പദം നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇതേതോ സംഗതി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിലല്ല. പല നോവലുകളിലും കാണുന്ന മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി അല്ല, നിഗൂഢത അല്ല. പണ്ട് വെളിപ്പെടുത്താതിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതുമായൊരു വസ്തുതയാണ് മർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ പദം ഏകദേശം 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ അധ്യായത്തിലെ ഉപമകളെ മർമ്മങ്ങളുടെ, നിഗൂഢതകളുടെ ഉപമകൾ എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവയെ മർമ്മങ്ങളുടെ ഉപമകൾ എന്ന് വിളിക്കുന്നത്? അതിന്റെ കാരണം, ആ ഉപമകളിൽ രാജാവിനെ തള്ളിക്കളയുന്നതു മുതൽ താൻ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങിവരുന്നതുവരെയുള്ള കാലയളവിൽ രാജ്യം ഏതൊരു ദിശയിലേക്കായിരിക്കും നീങ്ങുന്നത് എന്ന കാര്യം യേശു വിവരിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ ഈ പറഞ്ഞ കാലയളവ് പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവ് മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ മർമ്മങ്ങളുടെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഈ വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. നേരത്തെ മറിഞ്ഞിരുന്നത് യേശു ഇപ്പോൾ വെളിപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൌലോസ് പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമെന്ന്. പൌലോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു സംസാരിക്കുന്നതെന്ന്. ഞങ്ങൾക്കൊരു തത്വശാസ്ത്രമുണ്ട്, അത് ഈ കാലത്തിന്റേതല്ല, ഈ ലോകത്തിന്റേതല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു. അത് ക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിക്കുന്നതത്രേ. ദൈവത്തിന്റെ ജ്ഞാനം ഞങ്ങൾ ഒരു മർമ്മമായി പ്രസ്താവിക്കുന്നു. അതെ, മറഞ്ഞിരിക്കുന്ന ജ്ഞാനം അത് ദൈവം നമ്മുടെ തേജസ്സിനായി ലോകസ്ഥാപനത്തിനു മുൻപേ മുൻനിയമിച്ചതത്രേ. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതെ, അവർക്കറിയില്ലായിരുന്നു എന്നിപ്പോൾ മനസ്സിലായോ? 9 വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ ലോകത്തിന്റെ ഉന്നതന്മാരായ പ്രതിനിധികൾക്ക് ദൈവത്തിന്റെ ജ്ഞാനം അറിഞ്ഞുകൂടാ. ഇത് ആത്യന്തികമായി തെളിയിക്കുന്നതും ക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രൂശുമരണം സാധിക്കുന്നതിന് മനുഷ്യപ്രകൃതി ആവശ്യമായിരുന്നു, എന്നാൽ തേജസ്സിന്റെ കർത്താവാണ് അങ്ങനെ മരിച്ചത്. ഈ 9 വാക്യം നാം വായിച്ചത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് എനിക്കുറപ്പുണ്ട്. പലപ്പോഴും ശവസംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഈ വാക്യം ഉദ്ധരിക്കാറുണ്ടല്ലേ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരിക്കലും ആ അർത്ഥത്തിൽ ഈ വാക്യം ഉപയോഗിക്കരുതാത്തതാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ മൃതദേഹത്തെ നോക്കിക്കൊണ്ട് ഈ വാക്യം തെറ്റായി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. ഇതാ ഇവിടെ ഈ കിടക്കുന്ന ഈ വ്യക്തിയുടെ ഭൌതിക ശരീരം മാത്രമാകുന്നു ഇത്, ഈ ജീവിതത്തിൽ അവൻ ശരിക്കും മനസ്സിലാക്കിയില്ല, എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം മഹത്വത്തിലാണ്, അവിടെയെല്ലാം മനസ്സിലാകും. ഈ വാക്യം ഇങ്ങനൊരു ആശയം നൽകണമെന്നല്ല പൌലോസ് ആഗ്രഹിച്ചത്. പൌലോസ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ണ് കണ്ടിട്ടില്ല എന്നത്രേ. നമുക്കൊരു വലിയ പങ്ക് അറിവും ലഭിക്കുന്നത് കണ്ണ് എന്ന ആ കവാടത്തിലൂടെയാണല്ലേ. കണ്ണുകളിലൂടെ നാം പഠിക്കുന്നത്രയും മറ്റൊരു വിധത്തിലും പഠിക്കുന്നില്ല എന്ന് മറക്കരുത്. മനുഷ്യജ്ഞാനം നാം നേടുന്ന മറ്റൊരു മാർഗം കാതിലൂടെയാണ്, കേൾക്കുന്നതിലൂടെ നാം പഠിക്കുന്നു. പൌലോസ് പറയുന്നു, കേൾക്കുന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കാതെ വരുന്നു എന്ന്. തുടർന്ന് അവൻ പറയുന്നത് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നത്രേ. അതായത് അഗാധ ചിന്ത കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നത്രേ. മാനുഷിക മാർഗത്തിലൂടെ നേടുവാൻ സാധിക്കാത്ത ഏതാനും കാര്യങ്ങളുണ്ട്. ദൈവത്തെ തേടി നടന്ന് കണ്ടുപിടിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ യുക്തി കൊണ്ടോ പ്രാപിക്കുവാൻ ആരാലും സാധ്യമല്ല. എന്നാൽ പിന്നെ നാം അതെങ്ങനെയാണ് സ്വന്തമാക്കുവാൻ പോകുന്നത്? അതെ, 10 വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായി. കണ്ണുകളിലൂടെയോ കാതുകളിലൂടെയോ നമുക്ക് ലഭിക്കാത്തത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കും. ബൈബിൾ പഠിക്കുന്നതിനാൽ നമുക്ക് അനേകം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. അതായത് ബൈബിൾ ചരിത്രം നമുക്ക് പഠിക്കാം, അതിലെ അനുഗ്രഹീത കവിതകൾ നമുക്ക് പഠിക്കാം, അങ്ങനെ പലതും. എന്നാൽ ആ വഴിയായി ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? കാരണം നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രം നമ്മെ പഠിപ്പിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നോർക്കുക. നമുക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ പറഞ്ഞവരിൽ നിന്നും വ്യത്യസ്തരാകുന്നു എന്ന് കാണിക്കുവാനാണ്. ഇതുവരെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്, ഇവിടെ രക്ഷിക്കപ്പെട്ട നമ്മെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ആരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം, ദൈവത്വം, സർവജ്ഞാനം എന്നിവയെ വെളിപ്പെടുത്തുന്നു. ആരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനോ ഗ്രഹിക്കാനോ ശ്രമിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ദൈവത്തിനറിയാവുന്നതെല്ലാം ആത്മാവിനറിയാം എന്ന് കാണിക്കുവാനാണ്. 11 വാക്യത്തിൽ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. താങ്കൾക്കും എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും, കാരണം നമ്മളുള്ളത് മനുഷ്യാത്മാവാണ്. ഉദാഹരണത്തിന്, താങ്കൾ തെന്നി വീണാൽ എപ്രകാരമായിരിക്കും ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഏകദേശം അറിയാം. അത് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണല്ലേ. എന്റെ ഒരു സുഹൃത്ത് വലിയ ഗമയ്ക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാല് തെറ്റി ഒരു വീഴ്ച. പെട്ടെന്ന് ആള് ചുറ്റും നോക്കിയിട്ട് എഴുന്നേറ്റൊരു നടപ്പ്. ആരും കണ്ടില്ല എന്ന് ഉറപ്പു വരുത്തുവാനാണ് ചുറ്റും നോക്കിയത്. അതെനിക്കറിയാം, കാരണം ഞാനും ഒരു മനുഷ്യനാണ്. എന്നാൽ ദൂരെ ഇരുന്നു കൊണ്ട് ഞാനത് കണ്ട് ചിരിക്കുവാനല്ലാതെ എനിക്കൊന്നും കഴിയുമായിരുന്നില്ല, കാരണം എന്നിലുള്ളത് മനുഷ്യാത്മാവാണ് അല്ലേ. അയാൾക്ക് എങ്ങനെ തോന്നി എന്നെനിക്കറിയാം, എന്നാൽ ദൈവം എപ്രകാരമാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതെനിക്ക് വെളിപ്പെടുത്തി തരണം, അല്ലാത്ത പക്ഷം ഞാൻ നിസ്സഹായനാണ്. പന്ത്രണ്ടാം വാക്യത്തിൽ നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അതവൻ സൌജന്യമായി തന്നെ ചെയ്യുന്നു. നമ്മുടെ അധ്യാപകൻ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നതും ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുമായ മാനുഷിക പ്രമാണമത്രേ ലോകത്തിന്റെ ആത്മാവെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവാത്മാവിനാൽ വെളിപ്പാടുകൾ ലഭിച്ചതുപോലെ അവയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ആത്മാവിന്റെ സഹായവും നമുക്ക് ലഭിക്കുന്നു. ഇത് ദൈവജനത്തിന്റെ പദവിയാണ്. 13 വാക്യത്തിൽ നാം വായിക്കുന്നു, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ. 10 വാക്യത്തിൽ നാം കണ്ടത് വെളിപ്പാടിനെ കുറിച്ചായിരുന്നു. 12 വാക്യത്തിൽ പ്രകാശനത്തെക്കുറിച്ചാണ് വായിച്ചത്. ഈ വാക്യത്തിൽ ആത്മനിശ്വസ്തതയാണ് വിഷയം. ആത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ ആത്മാവ് നൽകുന്ന ഭാഷയിലാണ് അപ്പസ്തോലൻ പ്രസംഗിച്ചത്. അപ്പസ്തോലന്റെ പ്രസംഗത്തിനും എഴുത്തുകൾക്കും ആത്മനിശ്വസ്തത അവകാശപ്പെടുന്നു. ആശയം മാത്രമല്ല വാക്കുകളും ആത്മനിശ്വസ്തമാണ്. ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. ആത്മീയ ആശയങ്ങൾ തെളിയിക്കുവാൻ ആത്മാവ് തരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. തുടർന്ന് പൌലോസ് വളരെ ഉന്നതമായൊരു പ്രസ്താവന ചെയ്യുന്നു. തിരുവചനത്തിലെ പ്രത്യക്ഷ പ്രമാണങ്ങളിൽ ഒന്നത്രേ ഇത്. 14 വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. പ്രാകൃത മനുഷ്യന് ദൈവത്തിന്റെ കാര്യങ്ങൾ ലഭിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? കാരണം അവ അവന് ഭോഷത്വമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവപൈതലായിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത് താങ്കൾക്ക് വെറും മടയത്തരമായി മാത്രമേ തോന്നൂ. ഒരു പണിയും ഇല്ലാത്തതിനാൽ ഏതാണ്ടൊക്കെ പറഞ്ഞുകൂട്ടുന്നു. അങ്ങനെ അർത്ഥമില്ലാത്തതായി താങ്കൾക്ക് തോന്നുന്ന ഈ കാര്യങ്ങൾ പറയുന്നതിനാൽ എനിക്ക് ഭൌതികമായി ഏതാണ്ട് വലിയ വരുമാനമുണ്ടെന്ന് പോലും അനേകർ ചിന്തിക്കുന്നു. ഒരു ദൈവപൈതലായി തീർന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഞാനീ പറയുന്നത് ഭോഷത്വമായി തോന്നുന്നില്ല എങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ എന്നിലോ ഏതോ തകരാറുണ്ട്. ഞങ്ങളിൽ ഒരാൾ തെറ്റാണ്. ദൈവം പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് രക്ഷയ്ക്കുള്ള ഉപാധിയായി പ്രസംഗിക്കുന്നത് പ്രാകൃത മനുഷ്യന് സ്വാഭാവിക മനുഷ്യന് ഭോഷത്വമാകുന്നു എന്നത്രേ. അത് അവൻ ഒരർത്ഥവും ഉള്ളതായി തോന്നുകയില്ല. അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, എന്തെന്നാൽ ആരെഴുതിയ എന്തും എനിക്ക് മനസ്സിലാകുമെന്നത്രേ. എന്നാൽ ആ ചിന്ത ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മനസ്സും ഹൃദയവും തുറക്കാത്തിടത്തോളം ദൈവവചനം മനസ്സിലാക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഇതുറപ്പാണ്. അവ ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. ദൈവത്തിന്റെ ആത്മാവിനും മാത്രമേ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മെ മനസ്സിലാക്കുവാൻ സാധിക്കൂ. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 16:13-14 ഞാൻ വായിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ താങ്കൾക്ക് കാണിച്ചു തരുന്നില്ല എങ്കിൽ കൊരിന്ത്യ ലേഖനം താങ്കൾക്കൊന്നും മനസ്സിലാകില്ല. ഇവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാകുന്നു എന്നറിയാമല്ലോ. ദൈവാത്മാവില്ലാത്തവർ അങ്ങനെയുള്ളവരുടെ ആഗ്രഹങ്ങളും താൽപര്യങ്ങളും മാനുഷികം മാത്രമായിരിക്കും. ഇന്ന് അനേകർക്കും ഭൌതികമായ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്തതിന് കാരണം ദൈവമക്കളായി തീർന്നിട്ടില്ല എന്നതത്രേ. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവില്ലാത്തവരാണ്. അവർ പ്രാർത്ഥിക്കുന്നത് പോലും ഈ ലോകത്തിൽ തങ്ങൾക്കുള്ള സുഖസൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ അതിൽ കൂടുതൽ വല്ലതുമുണ്ടെന്ന് അവർക്കറിയില്ല. അത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുമില്ല. എത്ര പരിതാപകരമില്ലേ. 15-16 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആത്മീയൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ എന്നാണ് അർത്ഥം. അവൻ ദൈവപൈതൽ ആകുന്നു. അവൻ സകലത്തെയും വിവേചിക്കുന്നു. എന്നാൽ അവൻ ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നത്രേ. സകലത്തെയും വിവേചിക്കുന്നു എന്നാൽ അവൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ അവനെ മറ്റുള്ളവർ മനസ്സിലാക്കില്ല, ഉള്ളതുപോലെ ഗ്രഹിക്കില്ല എന്നത്രേ. പ്രാകൃത മനുഷ്യന്റെ നേരെ വിപരീതമാണ് ആത്മീയ മനുഷ്യൻ. ആത്മീയൻ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അവൻ പ്രാകൃത മനുഷ്യനാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? ആർക്കാണ് ദൈവത്തെ ഗ്രഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ സാധിക്കുന്നത്? ആർക്കാണ് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാകുന്നത്? നമുക്ക് ദൈവത്തോടൊന്നും പറയുവാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ സാധിക്കും. എന്നിരുന്നാലും നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുന്നത് വരെ ദൈവത്തിന്റെ ആത്മാവിന് ആത്മീയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, താങ്കളൊരു ദൈവവേദലായി തീർന്നിട്ടില്ല എങ്കിൽ, രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ, ക്രൂശിനെക്കുറിച്ചുള്ള പ്രസംഗം താങ്കൾക്ക് ഭോഷത്വമായിട്ടല്ലേ തോന്നുന്നത്? ക്രൂശിൽ ഇത്ര ശാപമായി മരിക്കുന്ന ഒരു മനുഷ്യന്റെ, മുഴുവനായും പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ ആ ചിത്രം അതല്ലേ താങ്കൾ ചിന്തിക്കുന്നത്? അങ്ങനെ പരാജയപ്പെട്ട ഒരാളെ വിശ്വസിക്കുന്നത് ഒരു വിഡ്ഢിത്തരമായി മാത്രമല്ലേ താങ്കൾക്ക് തോന്നുന്നത്? അല്ലാതെ രക്ഷയ്ക്കുള്ള മാർഗമായി തോന്നുന്നില്ലല്ലോ. എന്നിട്ടും ദൈവം പറയുന്നത് തന്റെ പുത്രനെ ക്രൂശിന്മേൽ മരിക്കുവാനും തന്മൂലം നമ്മുടെ ആശ്രയം അവനിൽ അർപ്പിച്ച് നാം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവനെ നൽകുന്നതായിരുന്നു തന്റെ മാർഗം എന്നും തന്റെ ജ്ഞാനമെന്നും അത്രേ. താങ്കൾ സത്യസന്ധമായി പറയുന്ന പക്ഷം ഈ പറയുന്നത് വിഡ്ഢിത്തരമായി താങ്കൾക്ക് തോന്നുന്നു എന്ന് സമ്മതിക്കും. താങ്കൾ ദൈവവൈദലല്ല എങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കൾക്ക് ഇതിനോളം വലിയ ജ്ഞാനം, ഇതിനോളം വലിയ മർമ്മം, ഇതിനോളം വലിയ ഒരു കാര്യം വേറെയില്ല. പൗലോസ് രണ്ടു വിധത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നു, പ്രാകൃത മനുഷ്യനും ആത്മീക മനുഷ്യനും. പ്രാകൃത മനുഷ്യൻ അത്രേ ആദാമിന്റെ സന്തതി, ഒരു പാപ സ്വഭാവത്തോടുകൂടി ലോകത്തിൽ പിറന്നവൻ, അതെ ദുഷ്ടത പ്രവർത്തിക്കുവാനുള്ള ആ ചായ്വോടുകൂടെ ജനിച്ചവൻ. വാസ്തവത്തിൽ സ്വാഭാവിക മനുഷ്യന് ചെയ്യുവാൻ സാധിക്കുന്നത് അത്രമാത്രമാണ്. നാം നന്മ ചെയ്യുമ്പോൾ പോലും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളോടെയാണ് ചെയ്യുന്നത്. ദൈവവേല ചെയ്യുമ്പോൾ പോലും തെറ്റായ ലക്ഷ്യങ്ങളോടെ ചെയ്യുന്നവരുണ്ട്. പൗലോസ് പറയുന്നു, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിനുള്ള കാര്യങ്ങൾ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന്, അവ അവന് ഭോഷത്വമാകുന്നു എന്ന്. പിന്നീട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ആത്മികൻ. പൗലോസ് പറയുന്നത് ആത്മികൻ സകലത്തെയും വിവേചിക്കുന്നു എന്നത്രേ. അവന് മനസ്സിലാക്കുവാൻ കഴിവുണ്ട്, അവന് ആത്മികമായ ഒരു വിവേചനാശക്തിയുണ്ട്. ആത്മികന്റെ ആത്മിക വിവേചനാശക്തി പ്രാകൃത മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. കാരണം ഈ പ്രാകൃത മനുഷ്യൻ അറിയില്ല എന്തുകൊണ്ടാണ് ഈ ആത്മികൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അതത്രേ ആത്മികനും പ്രാകൃതനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ആത്മികൻ അങ്ങനെ ആയിരിക്കുന്നതിന്റെ കാരണം അയാൾക്ക് ദൈവവുമായുള്ള, ദൈവവചനവുമായുള്ള ബന്ധം ആകുന്നു. പ്രാകൃത മനുഷ്യന് അത് ഭോഷത്വമാകുന്നു. ആത്മികൻ ദൈവവചനം വിവേചിച്ചറിയുന്നു, അതിന്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കും. ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ദൈവവേദലിന്റെ ജീവിതം ശോഭിക്കുന്നത് കാണാം. അവന്റെ അഥവാ അവളുടെ പരിജ്ഞാനം മറ്റുള്ളവർക്ക് വിസ്മയാജനകമായിരിക്കും. സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലായിരിക്കും, എന്നാൽ അവരുടെ പരിജ്ഞാനം, അവർ മറ്റുള്ളവരുമായി ഇടപെടുന്ന വിധം, വളരെയേറെ പഠിച്ചു എന്ന് ചിന്തിക്കുന്ന പലരെക്കാളും ഉത്തമമായിരിക്കും. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. ദൈവം തീർച്ചയായും നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, ലോകത്തിന് ദൈവീക കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുവാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും അത് കേൾക്കുന്ന ലോകം അതിനെ ഭോഷത്വമായി കാണും എന്നു മാത്രം. എന്നാൽ നമുക്ക് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവവചനം നമ്മെ അതിന്റേതായ ആ മഹത്വത്തിൽ വഴി നടത്തുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് താങ്കൾ വന്നിട്ടുണ്ടോ? ദൈവവചനത്തെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലുതായി കാണുവാൻ, അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിന് ഭോഷത്വമായത് ഞങ്ങൾക്ക് ഏറ്റവും ഉന്നതമായി കാണുവാൻ അവിടെ തന്നിട്ടുള്ള ആ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കും അത് ലഭിക്കേണ്ടതിനായിട്ട് അപേക്ഷിക്കാം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തിരുസന്നിധിയിൽ നന്ദിയോടടിയൻ വരുന്നു നിന്നെ ആരാധിപ്പാൻ, കനിവേകിടണേ കരുണാമയനേ ആരാധ്യനേശുവേ. തിരുസന്നിധിയിൽ നന്ദിയോടടി ശക്തനേ